The editorial. രണ്ടായിരത്തി 24 ഓഗസ്റ്റ് 10 ശനി 1199 കർക്കിടകം 26 ദീപിക എഡിറ്റോറിയൽ. ന്യൂനപക്ഷങ്ങളെ പൊള്ളിക്കുന്ന ബംഗ്ലാദേശിലെ തീയണക്കണം. അടുപ്പിൽ തീ പിടിപ്പിക്കുന്നതിലും എളുപ്പമാണ് ഒരു നാട് കത്തിക്കുന്നത് എന്നത് ദേശഭേദമില്ലാതെ ഏതൊരു കലാപത്തെക്കുറിച്ചും പറയാവുന്നതാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും കാറ്റ് ഉറപ്പാക്കിയാൽ പിന്നെ ഒരു തീപ്പൊരിയുടെ ആവശ്യമേ ഉള്ളൂ. ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട സർക്കാർ വിരുദ്ധ കലാപവും തുടർന്നുള്ള അക്രമ സംഭവങ്ങളും ഓർമ്മിപ്പിക്കുന്നത് അതാണ്. രാജ്യം വിട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിക്കാരും അവരുടെ വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇതിനിടെ മതമൗലികവാദികൾ കിട്ടിയ അവസരം ഉപയോഗിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെയും തിരിഞ്ഞു. അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ഉത്ഭയം നിസ്സാരമായി കാണരുത്. ഇന്ത്യ ജാഗ്രത തുടരേണ്ടതാണ്. അതേസമയം ന്യൂനപക്ഷ ആക്രമണത്തിന്റെ വ്യാജ വാർത്തകളും വീഡിയോകളും പരത്തി കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ശ്രമിക്കുന്നവരെ ഇന്ത്യയിലും കരുതിയിരിക്കണം. ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ ജനറൽ സെക്രട്ടറി റാണാ ദാസ് ഗുപ്ത കഴിഞ്ഞ ദിവസം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കടകളും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കുകയും ചെയ്തു എന്നാണ്. കലാപം രൂക്ഷമായ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 97 അക്രമ സംഭവങ്ങളുണ്ടായി. 10 ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഒരാൾ കൊല്ലപ്പെട്ടതും ഗുപ്ത അറിയിച്ചു. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ആശങ്കയുണ്ടെന്ന് ധാക്കയിലെ അമേരിക്കൻ എംബസിയും യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ചാൾസ് വൈറ്റ്ലിയും എക്സിലൂടെ അറിയിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ രാഹുൽ ആനന്ദിയുടെ വീടും കലാപക്കാരികൾ ആക്രമിച്ചു. അഹമ്മദിയ മുസ്ലിങ്ങൾക്കും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം നിരീക്ഷിച്ചു വരികയാണെന്നും ക്രമസമാധാനം സാധാരണ നിലയിലാകും വരെ ജാഗ്രതയിലാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആശാവഹമായ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. സർക്കാരിനെതിരെ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടനകൾ ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും കാവൽ നിൽക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. യൂണിറ്റി കൗൺസിൽ ജനറൽ സെക്രട്ടറി റാണാദാസ് ഗുപ്ത തന്നെ പ്രസ്താവിച്ചത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പ്രദേശവാസികളായ മുസ്ലിങ്ങൾ എത്തുന്നത് സ്വാഗതാർഹമാണെന്നാണ്. സ്ഥിതി ശാന്തമാകുമ്പോഴും സംരക്ഷണം ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംവരണ പ്രക്ഷോഭത്തിന്റെ നേതാക്കളിൽ ഒരാളായ നാഹിദ് ഇസ്ലാം ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യുന്ന നിരവധി കുറിപ്പുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതേസമയം ന്യൂനപക്ഷ വിരുദ്ധതയേക്കാൾ ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുമായുള്ള ന്യൂനപക്ഷങ്ങളുടെ ബന്ധമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അവാമി ലീഗ് താരതമ്യേന മതേതര പാർട്ടി ആയതുകൊണ്ട് ന്യൂനപക്ഷ മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും അവർക്കാണ് പിന്തുണ നൽകിയിരുന്നത്. ആ രോഷവും വലതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ജനാധിപത്യ വിരുദ്ധതയും അഴിമതിയും അടിച്ചമർത്തലുമാണ് ഇപ്പോഴത്തെ കലാപങ്ങൾക്ക് വഴി തെളിച്ചതെന്ന നിരീക്ഷണങ്ങളാണ് കൂടുതൽ യുക്തിസഹം. പ്രതിപക്ഷങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിച്ച് തുടർച്ചയായി അധികാരത്തിലെത്തിയ ഹസീന അനഭിമതയായി. പൊട്ടിത്തെറിയുടെ വക്കീലായിരുന്ന രാജ്യം സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ ഉപകരണമാക്കി. ഇത് വലതുപക്ഷങ്ങളും മതമൗലികവാദികളും മുതലെടുത്തു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം തുടർന്നാൽ താൻ രാജിവെക്കുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന നൊബേൽ ജേതാവും കൂടിയായ മുഹമ്മദ് യൂനൂസിന്റെ മുന്നറിയിപ്പ് കർശന സ്വഭാവമുള്ളതാണ്. ന്യൂനപക്ഷ വിരുദ്ധത ആളിക്കത്തിച്ച് ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് ശ്രമിക്കാത്ത ഭരണകൂട നിലപാട് ശ്രദ്ധേയമാണ്. ആവശ്യാനുസരണം ഇടപെടാൻ അറിയാവുന്ന നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ നിരീക്ഷകരെന്ന മട്ടിൽ വ്യാജ പ്രചരണം കൊഴിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബംഗ്ലാദേശിലെ തീക്കൊള്ളി കൊണ്ട് ഇന്ത്യയിൽ ചൊറിയാൻ ആരെയും അനുവദിക്കരുത്.
The editorial.